ടെക്നോളജി വളരെയധികം വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ വെല്ലുവിളികൾ പലതാണ്. ടെക്നോളജി വിരൽത്തുമ്പുകളിൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് മാതാപിതാക്കന്മാരും കുട്ടികളും പല സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നു. ജീവിതം വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന നൂതനമായ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും പലപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. വീടുകളിൽ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇവയുടെ മുമ്പിൽ വളരെയധികം സമയം ചിലവിടുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനിടയുണ്ടെന്ന് മെൽബണിൽ നിന്ന് ജെനി അഭിപ്രായപ്പെടുന്നു.
എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. ആൻഡ് ഐ തിങ്ക് ദി ഡിസഡ്വാൻറ്റേജസ് ദാറ്റ് ഒന്നാമത് അറ്റ് സച്ച് എ യങ് പ്രൈം ദേ ഹാവിങ് ടു ഡിസിപ്ലിൻ ദംസെൽവ്സ് ഇൻ ടേംസ് ഓഫ് യൂസിങ് ദി ഐപാഡ് ഓർ കമ്പ്യൂട്ടർ വൈസ്ലി. There's a lot of distractions that are involved when they're studying and like conversing with friends, social media, games. There's a lot of distractions on there. A lot of time is spent focusing on the cherry screens. And blood eyesight, I think it's being affected by the amount of time they're sitting in front of these the screens, focusing on these the short length. The distance between the screen and I don't think there's a lot of eye exercise that they're getting as such.
പലപ്പോഴും മാതാപിതാക്കന്മാരെക്കാൾ കൂടുതൽ അറിവ് ടെക്നോളജിയുടെ കാര്യത്തിൽ കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാർക്ക് കുട്ടികളുടെ മേലുള്ള നിയന്ത്രണത്തിന് പരിമിതികളുണ്ട്.
Now we can put in blocks on certain sites, but the children are very good at getting around and finding other sites or other ways or means of accessing what they want. One way we do is that we make sure we have the computers, iPads, they should be in the central location of the house where we are present, not in bedrooms and other areas where there's any the children present. So that's how we try and monitor it. It's not an easily won battle.
കുട്ടികൾ എത്ര നേരം ഇന്റർനെറ്റിന്റെ മുമ്പിലിരിക്കുന്നു, ഏത് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ മാതാപിതാക്കന്മാർ നിയന്ത്രിക്കണമെന്നാണ് മെൽബണിലെ താരാ ബെന്നിയുടെ അഭിപ്രായം.
ഇപ്പം പേരൻസിനോട് ഇപ്പം ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഇപ്പം പേരൻസ് ഷുഡ് ഓൾവേസ് ബി അവെയർ ഓഫ് വാട്ട് ദ കിഡ്സ് ആർ ഡൂയിങ്. അപ്പം അവർ ഏതൊക്കെ സൈറ്റ്സിൽ പോകുന്നുണ്ടെന്നും ഏതൊക്കെ ഫ്രണ്ട്സിനോട് ഓൺലൈൻ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പേരൻസ് ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. അപ്പം നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മൾ അവരെ നിയന്ത്രിക്കാൻ നോക്കുക. That doesn't mean that overnight നമ്മൾ അവരെ എന്താ നമ്മുടെ ഒരു പ്രൈവസിയിൽ കൈകടത്താന്നല്ല ഞാൻ പറയണേ, പക്ഷെ എന്നാലും you should be aware of what they're doing at all times.
ഗിപ്സ്ലാൻഡിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ സൗമ്യ ബസുവിന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ വളരെയധികം സമയം ഇന്റർനെറ്റിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ മുമ്പിൽ ചിലവിടുന്നത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്.
What you're seeing that they are often disconnected from their family. They are presenting with school refusal. They are sitting at home and playing on their computers and Xbox and PlayStation for hours together. They are facing with academic difficulties, social problems, problems with communication, problems with mixing with other kids. And these are the extreme cases that come to our clinical attention.
മണിക്കൂറുകളോളം ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും മുമ്പിൽ ചെലവിടുന്ന കുട്ടികളെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളും നേരിട്ടേക്കാം. എത്ര മണിക്കൂർ ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടറിന്റെയോ ഇന്റർനെറ്റിന്റെയോ മുമ്പിൽ ചെലവിടാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ വിരളമാണെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു.
We see a lot of kids who are suffering from various conditions ranging from attention deficit hyperactivity disorder to autism spectrum disorder to anxiety, social problems, problems with communication. They plus normal kids much, you know, feeling much more in control while playing with computers and iPads and things like that. And often if they have ongoing social problems, they can entertain themselves for hours together in a medium which is quite entertaining. And more they do that, more they indulge in that, more disconnected they can become from reality. Computers nowadays are used in daily living for kids. But as far as, I mean, most of the research in this area is quite limited. Most of the research is from China and Korea. And in those, what they say in those countries, that about 7 hours of screen time should be the limit. That is, 7 hours of screen time, which includes television and, computers and everything together, would be the limit for the kids. But as you know, some year 12 student who is doing their VCE, they're researching on the internet, and that is a different story altogether. But for a young child, anything more than 7 hours should be seen as, more than harmful.
മാതാപിതാക്കൾ കുട്ടികൾക്കായി സ്മാർട്ട് ഫോണുകളോ ഗെയിമുകളോ വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഈ ഗെയിമുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നും അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
So when parents are, buying those gadgets and buying those, things for the kids, they need to know about what they are in for, what is happening there. And with an adolescent, there has to be a pre-agreement with the adolescent for letting the children allow that. And this is extremely important. Some of the cases that I get here are, a mixture when parents are too indulgent and do not have any control. And then we see other parents who are paranoid about the internet and do not allow the children to play at all, and which causes a lot of problem as well. So I think, engaging the child in a collaborative manner in defining what can happen and what cannot happen, and involving the child in the decision making about what is reasonable and what should happen at beforehand is the key.
ചെറിയ കുട്ടികളെ സോഷ്യൽ മീഡിയ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതേസമയം മുതിർന്ന കുട്ടികളെ മുതിർന്ന വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നതായിരിക്കും ഉചിതം. സോഷ്യൽ മീഡിയ ഘടകങ്ങളിലൂടെ നേരിടുന്ന പലവിധ വിപത്തുകളും ഇതിലൂടെ ഒഴിവാക്കാനായേക്കുമെന്നാണ് ഡോക്ടറിന്റെ അഭിപ്രായം.
ഫോർ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 12, 13, ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി എക്സ്ട്രീംലി the use has to be under the parental control, and it should be discouraged mostly, because one of the major sources of referral in a crisis situation, in my experience in working in child and adolescent mental health, are kids who have been bullied on the Facebook. And younger kids should be really prevented from doing that, and older kids, teenagers, should have at least an access to an older adult in their lives and see who can monitor them and see whether they are being bullied and harassed on the Facebook as well or not. This should be addressed quite openly in a free manner. I'm recommending the control should be in such a way that is with the engagement with the adolescent, in a collaborative manner. This is often what happens is when the parents take the control away from the kids, the kids can become much more sneaky, and they can use it as more defiance, and they will smuggle the computers and laptops to their home. And I think, the adolescent need to be involved in the decision making around what is allowable, what is not. A lot of kids play computer games well into the night, and we are seeing patients coming with sleeping problems, insomnia. They are getting Facebook updates in the middle of the night, and they're checking it on, and that is causing lots of problems with mood disorders and things like that. And often some of the successful parents can negotiate with their young adolescents that, at certain time of the night, the internet is off.
മാതാപിതാക്കൾ വളരെയധികം സമയം കുട്ടികളുടെ കൂടെ ചിലവിട്ടാൽ കുട്ടികൾ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും പുറകെ കൂടുതൽ സമയം ചിലവിടുന്നത് ഒഴിവാക്കാൻ സാധിച്ചേക്കുമെന്നാണ് ഡോക്ടർ സൗമ്യ ബസുവിന്റെ അഭിപ്രായം.
Why kids use this excessively in all my experiences when they find that the virtual world is much more stimulating than their real life situation. So the real life has to be as stimulating. Parents have to spend more time with the kids and first social engagement with kids are the most stimulating things for all children, you know, and that has to be kept in mind. If the children can get more social exposure, they would really get to do that more than getting involved in a technology. So that has to be kept in mind because that is the innate human instinct and that is still relevant now and as it was hundreds of years ago.